ജിമ്മി ഏക്കിന് എഴുതുന്ന ലേഖനം വിവാഹ സമ്മാനം സഭാപ്രവേശം. ദൈവശാസ്ത്രം എന്റെ ഇഷ്ടവിഷയമായിരുന്നു. ഇവാഞ്ചലിക്കൽ വിശ്വാസം പുലർത്തിയിരുന്നതിനാൽ ഇവാഞ്ചലിക്കൽ ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങൾ ധാരാളം വായിക്കുകയും ചെയ്തു. അതിനാൽ തന്നെ പത്രോസ് എന്ന പാറമേൽ അല്ല, യേശുക്രിസ്തുവാണെന്ന വെളിപാടിന്മേലാണ് സഭ സ്ഥാപിക്കുന്നത് എന്ന വാദം ശക്തമായി തെളിയിക്കാമെന്ന ആത്മവിശ്വാസവുമായിട്ടാണ് ഞാൻ നടന്നിരുന്നത്. അതിനാൽ നീ പത്രോസാണ്, ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും, മത്തായി 16:18 എന്ന വചനഭാഗം എനിക്കൊരു പ്രശ്നമായിരുന്നില്ല. എന്നാൽ പഠനം തുടങ്ങിയതിലൂടെ മനസ്സിലായി ഈ വചനഭാഗത്ത് പത്രോസിനെയാണ് പാറയെന്ന് വിവക്ഷിച്ചിരിക്കുന്നത് എന്ന്. മത്തായി 16:17-19 വരെ വചനങ്ങളിൽ പത്രോസിനോട് യേശു പറയുന്ന 3 വാക്യങ്ങൾ കാണാം. 1, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. 2, നീ പത്രോസാണ്, ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും. 3, സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. 1 നിശ്ചയമായും ഒരു അനുഗ്രഹത്തെ കുറിക്കുന്നു. ദൈവത്തിൽ നിന്ന് ഒരു പ്രത്യേക വെളിപ്പെടുത്തൽ ലഭിച്ചതിനാൽ ശിമയോൻ ഭാഗ്യവാനാണ്. 3 അനുഗ്രഹം തന്നെ, സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ശിമയോന് നൽകും. അങ്ങനെയെങ്കിൽ ഈ 2 അനുഗ്രഹങ്ങളുടെ മധ്യത്തിലുള്ള വാക്യവും ഒരു അനുഗ്രഹമാകാതെ തരമില്ല. അതൊരു പ്രശ്നമായി തോന്നി. പത്രോസ് എന്ന പാറമേൽ അല്ല അദ്ദേഹത്തിന് നൽകപ്പെട്ട വെളിപാട് എന്ന പാറമേൽ ആണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇവാഞ്ചലിക്കൽ പ്രൊട്ടസ്റ്റന്റ് പഠനങ്ങൾ. ബൈബിളിന്റെ ഗ്രീക്ക് മൂലത്തിൽ പെട്രോസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനർത്ഥം ചെറിയ കല്ല് എന്നാണ്. എന്നാൽ പാറ എന്നർത്ഥം വരുന്ന പെട്ര എന്ന പദത്തിനാണ്. അതിനാൽ ഇവാഞ്ചലിക്കൽ പ്രൊട്ടസ്റ്റന്റ് വ്യാഖ്യാതാക്കൾ പറയുന്നത്, പത്രോസേ, നീയൊരു ചെറിയ കല്ലാണ്, എന്നാൽ നിനക്ക് ലഭിച്ച വെളിപാടാകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും എന്നാണ് യേശു ഉദ്ദേശിക്കുന്നത് എന്നത്ര. പക്ഷെ മത്തായിയുടെ സുവിശേഷം രചിക്കപ്പെട്ട കാലത്ത് ഉപയോഗത്തിലിരുന്ന പുരാതന ഗ്രീക്കിൽ ഈ 2 പദങ്ങൾക്കും ഒരേ അർത്ഥമാണ് ഉണ്ടായിരുന്നത് എന്നത് ശ്രദ്ധിക്കുന്നില്ല. അതേസമയം തന്നെ യേശു ഉപയോഗിച്ചിരുന്ന ഹീബ്രുവിൻ്റെ സഹോദര ഭാഷയായ അരമായ ഭാഷയിൽ കേഫ എന്ന പദമാണ് ഉള്ളത്. ഗ്രീക്കിലെ പെട്രോസ്, പെട്ര എന്നീ 2 പദങ്ങൾക്കും തുല്യമാണ് കേഫ എന്ന പദം. മാത്രവുമല്ല, പത്രോസേ, നീ ചെറിയ കല്ലാകുന്നു എന്നാണ് ആ വാക്യം എന്ന് കരുതുക എങ്കിൽ ആ ഗണ്ണിക തീർത്തും വിഡ്ഢിത്തം പോലെയാകും. ഒന്ന് ഊഹിച്ചു നോക്കുക, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. 2, നീ വെറുമൊരു ചെറിയ കല്ലാണ്. 3, സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. ഇങ്ങനെയാണ് ആ വാക്യങ്ങളുടെ ക്രമീകരണമെന്ന് വിശ്വസിക്കാനാകുമോ? ഈ ഭാഗം വിശദമായി പരിശോധിക്കുമ്പോൾ പത്രോസ് ശിഷ്യന്മാരുടെ തലവനാണെന്നതും വ്യക്തമാകും. മറ്റ് അപ്പസ്തോലന്മാർ പത്രോസിന് ലഭിച്ച അധികാരങ്ങൾ പങ്കുവച്ച് നൽകപ്പെട്ടവരായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം അവിടുത്തെ സ്വർഗീയ അധികാരത്തിന് കീഴിൽ ഭൗമിക സഭയുടെ തലവൻ പത്രോസ് ആയിരുന്നു എന്നതും മനസ്സിലാക്കാം. അങ്ങനെയെങ്കിൽ ആദ്യത്തെ പാപ്പ പത്രോസാണെന്ന് കത്തോലിക്കർ പറയുന്നത് ശരിയാണ്. ഇക്കാര്യങ്ങളെല്ലാം ശരിയാണെങ്കിൽ മറ്റ് കത്തോലിക്കാ പ്രബോധനങ്ങളും ശരിയായിരിക്കണം. ഇതെല്ലാം കണ്ടെത്തിയതോടെ ഞാൻ അല്പം കുഴങ്ങി എന്ന് പറയാം. എങ്കിലും ഞാൻ എതിർത്ത് നിൽക്കാൻ ശ്രമിച്ചു. പക്ഷേ അടുത്ത വർഷം കത്തോലിക്ക ദൈവശാസ്ത്രം ആഴത്തിൽ പഠിച്ചു. അതോടെ കത്തോലിക്ക വിശ്വാസത്തോടുള്ള സമീപനം മയപ്പെട്ടു. ഭാര്യ റെനിയെ വിശുദ്ധബലിക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. സഭയിൽ വിവാഹ കൂദാശ സ്വീകരിക്കാൻ തയ്യാറായി. 1991 December 1 ഫാദർ മാർക്ക് വുഡിന്റെ കാർമ്മികത്വത്തിലായിരുന്നു ഞങ്ങളുടെ യഥാർത്ഥ വിവാഹം. 2 സാക്ഷികൾ മാത്രമാണ് അതിൽ സംബന്ധിച്ചത്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഹ്രസ്വമായ വിവാഹകർമ്മം. ഇങ്ങനെയൊക്കെയാണെങ്കിലും ദൈവശാസ്ത്രപരമായ ചില മേഖലകളിൽ സഭയുടെ പഠനങ്ങളോട് എതിർപ്പുണ്ടായിരുന്നു. എന്റെ നിലപാടുകൾക്ക് കടുപ്പം കുറഞ്ഞിട്ടുണ്ടെന്ന് റെനി മനസ്സിലാക്കിയെങ്കിലും ഞാൻ മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെന്ന് അവളെ അറിയിച്ചില്ല. കത്തോലിക്കാ പ്രബോധനങ്ങളിൽ എന്തെങ്കിലും ഗുരുതര പ്രശ്നം കണ്ടെത്തിയാൽ ഞാനിതെല്ലാം ഉപേക്ഷിക്കും. അതിനാൽ അവൾക്ക് പ്രതീക്ഷ കൊടുത്തിട്ട് പിന്നീട് വിഷമിക്കാൻ ഇടവരുത്തേണ്ട എന്ന് കരുതി. പക്ഷേ ഒടുവിൽ പഠനങ്ങളുടെ പൂർത്തിയിൽ കത്തോലിക്കാ സഭ ഏകസത്യ സഭയാണെന്ന് തിരിച്ചറിഞ്ഞ് സഭാംഗമാകണമെന്ന് ഞാൻ തീരുമാനിച്ചു. 1992 January ഇക്കാര്യം റെനിയോട് വെളിപ്പെടുത്തിയത്. അവൾക്ക് വളരെ സന്തോഷമായി. എന്നാൽ അവളേക്കാൾ കൂടുതൽ സന്തോഷം എനിക്കായിരുന്നു. വലിയ നോമ്പ് സമീപിച്ചപ്പോൾ ആ ഈസ്റ്റർ തലേന്ന് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ഞാൻ പദ്ധതിയിടാൻ തുടങ്ങി. പക്ഷെ അതത്ര മുന്നോട്ട് പോയില്ല. എന്നാൽ ഞാൻ പങ്കെടുത്തിരുന്ന ആരാധനാ സമൂഹത്തിൽ നിന്നും കത്തോലിക്കാ വിശ്വാസത്തിലേക്ക് മാറിയ ലിയോണും സമാനമായ വിധത്തിൽ കത്തോലിക്കാ വിശ്വാസത്തിലേക്ക് മാറിയവരും പല കാര്യങ്ങളിലും സഹായിച്ചു. ഭാര്യയെ പ്രീതിപ്പെടുത്താനാണ് ഞാൻ കത്തോലിക്കാ വിശ്വാസം സ്വീകരിക്കുന്നതെന്ന് ആളുകൾ ചിന്തിക്കുമോ എന്ന് ഞാൻ ആശങ്കപ്പെട്ടിരുന്നു. എന്നാൽ ഭാഗ്യവശാൽ എൻ്റെ പ്രൊട്ടസ്റ്റന്റ് സുഹൃത്തുക്കൾ എന്നെ നന്നായി മനസ്സിലാക്കിയിരുന്നു. ഭാര്യയ്ക്ക് വേണ്ടിയല്ല ഞാൻ കത്തോലിക്കാ വിശ്വാസം സ്വീകരിക്കുന്നതെന്ന് അവർക്കറിയാമായിരുന്നു. പദ്ധതികൾ തകിടം മറിയുന്നു. ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു സംഭവ വികാസം ആ നാളുകളിലുണ്ടായി. 1992 ജൂൺ അവസാനം റെനിയുടെ 27-ാം ജന്മദിനത്തിന് ശേഷം താമസിയാതെ റെനിക്ക് തീരെ സുഖമില്ലാതായി. പതിവുള്ള ലക്ഷണങ്ങൾ തന്നെയാണ് കാണപ്പെട്ടത് എന്നതിനാൽ വൻകുടലിലെ വ്രണങ്ങൾ തന്നെയാണ് വില്ലൻ എന്ന് ഞങ്ങൾ കരുതി. പക്ഷെ പെട്ടെന്ന് തന്നെ റെനിക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ വന്നു. തീർത്തും കിടപ്പായി. വേദന കൊണ്ട് അവൾ കരഞ്ഞിരുന്ന ദിവസങ്ങൾ ഞാൻ ഓർക്കുന്നു. നടുവേദനയ്ക്ക് ആശ്വാസത്തിനായി മസാജ് തെറാപ്പി ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതുകിൽ ഒരു മുഴ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് നടത്തിയ വിശദ പരിശോധനകളിലാണ് വേദനാജനകമായി അക്കാര്യം അറിഞ്ഞത്. റെനിക്ക് കുടലിൽ ക്യാൻസറാണ്. അത് കണ്ടുപിടിക്കാൻ ഏറെ വൈകിയതിനാൽ ചികിത്സ കൊണ്ട് രക്ഷപ്പെടുന്ന അവസ്ഥയായിരുന്നില്ല. കീമോതെറാപ്പി ആരംഭിച്ചു. ഡോക്ടറുടെ നിഗമനമനുസരിച്ച് ബ്ലഡ് ക്ലോട്ട് നിമിത്തം, പെട്ടെന്നോ ന്യൂമോണിയ നിമിത്തം ആഴ്ചകൾ കൊണ്ടോ, അതുമല്ലെങ്കിൽ ക്യാൻസർ നിമിത്തം മാസങ്ങൾക്കകമോ റിനിയുടെ മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇടവക വൈദികനായ ഫാദർ മാർക്ക്വുഡിനെ ഞാൻ കാര്യങ്ങൾ അറിയിച്ചു. അന്ന് രാത്രി തന്നെ അദ്ദേഹം ആശുപത്രിയിൽ ഞങ്ങളുടെ മുറിയിലെത്തി. റെനിയുടെ അവസ്ഥയെക്കുറിച്ചും എൻ്റെ സഭാപ്രവേശത്തെക്കുറിച്ചും ഞങ്ങൾ സംസാരിച്ചു. ബുദ്ധിപരമായി ഒരുങ്ങാൻ അല്പസമയം എനിക്ക് ആവശ്യമുണ്ടെന്ന തോന്നലിലായിരുന്നു അതിനു മുമ്പ് ഞാൻ. എന്നാൽ ഇപ്പോഴേ ഞാൻ ഏറെ സമയം വൈകിച്ചുവെന്നും ഇനിയെങ്കിലും ഒരു സമർപ്പണം നടത്തേണ്ട സമയമായെന്നും ആ അവസ്ഥയിലൂടെ ദൈവം പറയുന്നതായി അനുഭവപ്പെട്ടു. അന്ന് വെള്ളിയാഴ്ചയായിരുന്നു. ആ ഞായറാഴ്ച എൻ്റെ സഭാപ്രവേശം നടത്താമെന്ന് ഞങ്ങൾ ചിന്തിച്ചു. എന്നാൽ ശനിയാഴ്ച രാവിലെ റെനി ഗുരുതരാവസ്ഥയിലായി. എപ്പോൾ വേണമെങ്കിലും ശ്വാസം നിലച്ചേക്കാമെന്ന അവസ്ഥ. ഞാൻ വേഗം ഫാദർ മാർക്കിനെ വിളിച്ചു. പിറ്റേ ദിവസം വരെ കാത്തു നിൽക്കാനാവില്ല, അപ്പോൾ തന്നെ എനിക്ക് സഭാംഗമാകണം എന്ന് പറഞ്ഞു. വേഗം വരാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. പക്ഷെ അദ്ദേഹം എത്തുന്ന മുമ്പ് റെനിയുടെ ചെസ്റ്റ് എക്സ്റേ പരിശോധിച്ച് ഡോക്ടർ പറഞ്ഞു, പേടിച്ചതുപോലെ ന്യൂമോണിയ അല്ല, ശ്വാസകോശത്തിന് അകത്തുള്ള മുഴകളാണ് റെനിയുടെ ശ്വാസോച്ഛ്വാസത്തെ തടസ്സപ്പെടുത്തുന്നത്. അതിനാൽ തന്നെ ഉടനെ മരിക്കാനുള്ള സാധ്യതയില്ല. കുറച്ചാഴ്ചകൾ കൂടെ ജീവിച്ച് ഉടനെ മരണം സംഭവിക്കില്ലെന്ന് പറഞ്ഞാലും അത് ഹൃദയം നുറുക്കുന്ന വാർത്ത തന്നെയായിരുന്നു. പെട്ടെന്ന് തന്നെ റെനിക്ക് വേദനാ സംഹാരിയായി മോർഫിൻ കൊടുക്കാൻ തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോഴേക്കും ഫാദർ മാർക്കെത്തി എന്നെ കുമ്പസാരിപ്പിച്ചു. ഏറ്റവും ഹ്രസ്വമായ വിധത്തിൽ കർമ്മങ്ങൾ നടത്തി എന്നെ സഭയിലേക്ക് സ്വീകരിച്ചു. റെനിക്ക് രോഗിലേപനവും നൽകി. തുടർന്ന് ഒരേ തിരുവോസ്തി ഭാഗിച്ച് ഞങ്ങൾ ഇരുവർക്കും വിശുദ്ധ കുർബാന തന്നു. അങ്ങനെ ഞങ്ങളുടെ ഒന്നിച്ചുള്ള ആദ്യത്തെയും അവസാനത്തെയും ദിവ്യകാരുണ്യ സ്വീകരണം ഒരേ തിരുവോസ്തിയിൽ നിന്നായിരുന്നു. എന്നെ സഭയിലേക്ക് സ്വീകരിക്കാൻ ഫാദർ മാർക്ക് വരുന്നതിനല്പം മുമ്പ് റെനിക്ക് മോർഫിൻ ഇഞ്ചക്ഷൻ നൽകിയിരുന്നതിനാൽ അവൾ ചെറിയ മയക്കത്തിലായിരുന്നു ദിവ്യകാരുണ്യ സ്വീകരണം നടത്തിയത്. പക്ഷെ എന്താണ് നടക്കുന്നതെന്ന് അവൾക്കറിയാമായിരുന്നു. സാധിക്കുന്നത്ര ശ്രദ്ധയോടെ പങ്കെടുത്തതും തിരുവോസ്തിയുടെ ചെറുതുണ്ട് അല്പം ക്ലേശിച്ചാണെങ്കിലും ഉൾക്കൊണ്ടതും അതിനാൽ തന്നെയായിരുന്നു. എന്റെ സഭാപ്രവേശം പൂർത്തിയായപ്പോൾ അവളെ ആലിംഗനം ചെയ്തുകൊണ്ട് ഞാൻ മന്ത്രിച്ചു, ഞാനിതാ സഭയ്ക്കുള്ളിൽ പ്രവേശിച്ചിരിക്കുന്നു. അത് കേട്ടപ്പോൾ ആ മുഖത്ത് അതിമനോഹരവും സമാധാനപൂർണവുമായ ഒരു പുഞ്ചിരി വിടർന്നു. ഏറെ നേരം നീണ്ടുനിന്ന ഒരു പുഞ്ചിരി. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം റെനി മോർഫിൻ എടുത്തുകൊണ്ടിരുന്നു. അവൾ ഉണർന്നിരുന്നത് അടുത്ത മോർഫിൻ ഇഞ്ചക്ഷൻ ആവശ്യപ്പെടാനാണ്. ബാക്കിയുള്ള തീർത്തും കുറഞ്ഞ ദിവസങ്ങൾ അവൾ ഉറങ്ങിത്തീർക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. എനിക്ക് അവളോട് ഗൗരവമായി സംസാരിക്കണമായിരുന്നു. ബോധത്തോടെയുള്ള 20 മിനിറ്റ് എനിക്ക് നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവ് എനിക്കത് തന്നു. ആ സമയത്ത് ഞാൻ അവളോട് സംസാരിച്ചു. ഞാനും മറ്റുള്ളവരും അവളെ എന്തുമാത്രം സ്നേഹിക്കുന്നുവെന്ന് ഞാൻ അവളോട് പറഞ്ഞു. നിത്യതയിലായിരിക്കുമ്പോൾ അത് മനസ്സിലാക്കാനാവും എന്ന് ഓർമ്മിപ്പിച്ചു. പിറ്റേന്ന് ഏതാണ്ട് 10:30 ഞാൻ സ്കോട്ട് ഹാനുമായി ഫോണിൽ സംസാരിച്ചു. എന്റെ മാനസാന്തര കാലത്ത് ഞങ്ങൾ ഫോൺ സുഹൃത്തുക്കളായതാണ്. അദ്ദേഹം 11 ദിവ്യകാരുണ്യ ആരാധനയ്ക്കായി പോവുകയാണ്. ഞാൻ പറയുന്ന കാര്യങ്ങളോട് റെനി ആത്മീയമായി പ്രതികരിക്കണമെന്നും നിത്യതയിലേക്കുള്ള അവളുടെ യാത്ര സുഗമമാക്കണമെന്നും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം ആരാധനയ്ക്കായി പോയി. 11:10 റെനിയുടെ ജീവൻ പിരിഞ്ഞു. ആ ദൈവിക ഇടപെടലിനെ കുറിച്ച് മനസ്സിലായത് വലിയൊരു ആശ്വാസം നൽകി. അവസാന നിമിഷത്തിൽ റെനി എന്റെ കണ്ണുകളിലേക്ക് നേരെ നോക്കി, ദൈവത്തിൽ ശരണപ്പെടണമെന്നും എല്ലാം നന്നായിരിക്കുമെന്നും ഞാൻ അവളെ സ്നേഹിക്കുന്നുവെന്നും ഞാൻ അവളോട് പറഞ്ഞു. പിന്നെ അവൾക്കൊരു ചുംബനം നൽകി. അതോടെ ഈ ഭൂമിയിൽ ഞങ്ങൾ വേർപിരിഞ്ഞു. പരസ്പരം സമ്മാനങ്ങൾ നൽകാനാണ് ദൈവം ഞങ്ങളെ ഒന്നിപ്പിച്ചതെന്ന് തോന്നുന്നു. ന്യൂ ഏജ് വിശ്വാസങ്ങളിൽ നിന്ന് ഞാൻ അവളെ രക്ഷപ്പെടുത്തി. ഒടുവിൽ നിത്യജീവൻ സ്വന്തമാക്കാൻ സഹായിച്ചു. റെനിയുമായുള്ള വിവാഹം എനിക്ക് കത്തോലിക്കാ വിശ്വാസം എന്ന സമ്മാനം ലഭിക്കാൻ സഹായകമായി. ആ വിവാഹ നിമിത്തമാണല്ലോ ഞാൻ കത്തോലിക്കാ ദൈവശാസ്ത്രം പഠിച്ചത്. അവളെ സഭയിൽ നിന്നും പുറത്തേക്ക് നയിക്കാനാണ് ഞാനത് പഠിച്ചതെങ്കിലും ആ പഠനം എന്നെ കത്തോലിക്ക വിശ്വാസം തന്നെയാണ് ബൈബിൾ അനുസരിച്ചുള്ള യഥാർത്ഥ വിശ്വാസം എന്ന ബോധ്യത്തിലേക്ക് നയിച്ചു. റെനി ഇപ്പോഴും എനിക്ക് സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. അവൾ മരിക്കുന്നതിന് മുമ്പുള്ള ദിവസം ഞാൻ സംസാരിച്ചപ്പോൾ ചെയ്ത ഒരു കാര്യം പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് നൽകുകയാണ്. ഇന്ന് അവൾ ക്രിസ്തുവിനോടത്തായിരിക്കുമ്പോൾ ഭൂമിയിലായിരുന്നപ്പോഴത്തേക്കാൾ ശക്തമായി അവൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം. റെനി എനിക്കായി പ്രാർത്ഥിക്കുന്നുണ്ടെന്നത് എനിക്ക് ആശ്വാസകരമാണ്. ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരു ശരീരവും ഒരാത്മാവുമാണുള്ളത്. ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേയുള്ളൂ. സകലതിലും ഉപരിയും സകലതിലൂടെയും സകലതിലും വർദ്ധിക്കുന്നവനും നമ്മുടെ എല്ലാം പിതാവുമായ ദൈവം ഒരുവൻ മാത്രം. എഫേസോസ് 4:4-6 വരെ വാക്യം.